SBS റേഡിയോ.
കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളുള്ള മൊബൈൽ ഫോണുകളുമായി ഓസ്ട്രേലിയൻ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരെ പിടികൂടുന്ന സംഭവങ്ങൾ അടുത്തിടെയായി വർദ്ധിച്ചു വരികയാണ്. പിടിയിലാകുന്നവരിൽ ഇന്ത്യക്കാരുമുണ്ട്. പലരും ഇതിന്റെ നിയമപ്രശ്നങ്ങളെപ്പറ്റി ബോധവാന്മാരല്ല. ചൈൽഡ് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയൊരു പദ്ധതിയാണ് കേരള പോലീസിന്റെ സൈബർ ഡോപ്പ് നടത്തിയ ഓപ്പറേഷൻ പി ഹണ്ട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്വീൻസ്ലാൻഡിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനടക്കമുള്ള ഇന്റർപോൾ സംഘം കഴിഞ്ഞ ദിവസം കേരള പോലീസ് ആസ്ഥാനം സന്ദർശിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സൈബർ ഡോമിനെപ്പറ്റിയും സൈബർ ലോകത്ത് സ്വീകരിക്കേണ്ട ജാഗ്രതയെപ്പറ്റിയും വിവരിക്കുകയാണ് പദ്ധതിയുടെ നോഡൽ ഓഫീസറും ADGP മനോജ് എബ്രഹാം IPS. സ്വാഗതം ശ്രീ മനോജ് എബ്രഹാം, IPS SBS മലയാളത്തിലേക്ക്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഇത്തരത്തിലൊരു പദ്ധതി ആരംഭിച്ചത്. എന്തൊക്കെയാണ് സൈബർ ഡോമിന്റെ നിരീക്ഷണത്തിൽ വരുന്നത്?
സൈബർ ഡോം ബേസിക്കലി ഡിജിറ്റൽ ലോകത്തുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും അത് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലിമിറ്റേഷൻ അല്ലെ, ഒരു ലിമിറ്റഡ് ഏരിയ അല്ല, സൈബർ ലോകത്ത് ഏതൊക്കെ കുറ്റങ്ങൾ വരുന്നുണ്ട് അത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു സെന്റർ ആയിട്ടാണ് സൈബർ ഡോം വന്നിരിക്കുന്നത്. സാധാരണ പോലീസിന്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനമാണ് സാധാരണ പോലീസ് ചെയ്യുന്നത്. പക്ഷെ സൈബർ ഡോം വ്യത്യസ്തമായിട്ട് ഒരു സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് പ്രിവെന്റ് ചെയ്ത് തടയാൻ സാധിക്കുമെന്ന് നോക്കുന്ന ഒരു ഒരു ഏജൻസിയാണ്. അപ്പൊ ഇത് പ്രവർത്തിക്കുന്ന ഈ സൈബർ കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയുണ്ട്, ഫൈനാൻഷ്യൽ ഫീൽഡിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഈ ഫിലിം പൈറസി ആയാലും അങ്ങനത്തെ വിവിധ തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതല്ലാതെ വരുന്ന ക്രൈംസിനെ പറ്റി റിസർച്ച് ചെയ്യാനുള്ള ഒരു സെന്ററുമായിട്ടാണ് നമ്മൾ സൈബർ ഡോം പ്ലാൻ ചെയ്തേക്കുന്നത്.
അതായത് പരാതികൾ കൂടാതെ മൊത്തത്തിൽ ഒരു സൈബർ നിരീക്ഷണം സൈബർ ഡോമിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് എന്നാണോ?
അതെ അതെ, ഒരു സൈബർ സർവൈലൻസ് എന്ന് പറയാം. നമ്മൾ സൈബർ സർവൈലൻസ് എന്തൊക്കെയാ സൈബർ വേൾഡിൽ നടക്കുന്നത്, അതായത് ഈ സൈബർ വേൾഡിൽ ഇപ്പൊ എല്ലാരും ജനങ്ങളും എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ വഴിയാ. അതുകൊണ്ടപ്പം എന്തൊക്കെയാ കാര്യങ്ങൾ നടക്കുന്നത്. സാധാരണ ഒരു ട്രഡീഷണൽ അതിൽ ഒരു പട്രോളിംഗ് നടത്തി രണ്ട് പോലീസുകാര് ഒരു നാട്ടിൽ നിന്ന് നടക്കുന്നത് നമുക്ക് കാണാം. ആ രൂപത്തിൽ തന്നെ സൈബർ വേൾഡിൽ എന്തൊക്കെയാ നടക്കുന്നത് അതിന്റെ ഒരു നിരീക്ഷണം, പിന്നെ സൈബർ കുറ്റകൃത്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് തടയാനുള്ള നടക്കുന്നതിന് മുമ്പ് തന്നെ തടയാനുള്ള കാര്യങ്ങൾ, പിന്നെ വരാൻ പോകുന്ന ക്രൈംസ്, നമ്മളിത് കുറ്റവാളി എന്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അത് ആദ്യമേ നമ്മൾ റിസർച്ച് ചെയ്ത് അവരുടെ കൂടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊരു ടെക്നിക്കൽ ക്രൈം ആയതുകൊണ്ട് എപ്പോഴും ചേഞ്ചിങ്, ഇത് ചേഞ്ച് ചെയ്ത് മോർ കോംപ്ലക്സും മോർ ഡെവലപ്ഡും ആയിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസിന്റെ ആ കാര്യങ്ങളും റിസർച്ച് ചെയ്തിട്ട് ആ ലെവൽ വരെ എത്തിക്കാൻ നമുക്ക് സാധിക്കണം, നമുക്ക് അവരെ തടയാൻ സാധിക്കും. അപ്പൊ ആ ഒരു റിസർച്ച് ലെവലിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം.
അതിനൊരു ഒരു പരിധിയുണ്ടോ, അതായത് ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ പരിധിയുണ്ടോ, അതോ മൊത്തത്തിൽ ഈ സൈബർ സ്പേസ് വളരെ വിശാലമാണല്ലോ, അത് മൊത്തത്തിൽ നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ വരുന്നുണ്ടോ?
ബേസിക്കലി നമ്മൾ കേരള സ്പെസിഫിക് കാര്യങ്ങളാണ് നോക്കുന്നത്. പക്ഷേ ഡിജിറ്റൽ വേൾഡിലൊരു കാര്യമുള്ള സാധാരണ ഫിസിക്കൽ വേൾഡ് പോലെ ഒരു ജൂറിസ്ഡിക്ഷൻ ഇല്ല. പക്ഷെ നമ്മൾ പിന്നെയും കേരളത്തിലുള്ള സ്പെസിഫിക് ക്രൈംസ് ആണ് കൂടുതൽ നോക്കുന്നത്. കേരളക്കാർ ഇൻവോൾവ് ആയതോ അല്ലെ കേരളത്തിലുള്ള ക്രൈംസ് അങ്ങനെയാണ് നോക്കുന്നത്. പക്ഷെ ഈ ഡിജിറ്റൽ വേൾഡ് ഒരു ജിയോഗ്രഫിക്കൽ ബൗണ്ടറി ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ US ഒരാൾക്ക് ഇവിടുത്തെ ബാങ്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതൊരു ജിയോഗ്രഫിക്കൽ ലിമിറ്റ് ഇല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഈ ഡിജിറ്റൽ വേൾഡ് ഒരു അത് ഒരു വേൾഡ് വിതൗട്ട് ബൗണ്ടറീസ് എന്നാണ് പറയുന്നത്. ഡിജിറ്റൽ ലോകത്തിൽ എന്തോ ആയി കഴിഞ്ഞാലും കേരളത്തിനെ അഫക്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും ആ കാര്യങ്ങൾ സൈബർ ഡോം നോക്കുമെന്ന് പറഞ്ഞില്ല.
കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയൻ പോലീസിലെ ഡിറ്റക്റ്റീവ് അടക്കമുള്ള ഇന്റർപോൾ സംഘം സൈബർ ഡോം ആസ്ഥാനം സന്ദർശിച്ചതായി വാർത്തകൾ കണ്ടിരുന്നു. വാർത്തകളിൽ പറഞ്ഞത് ഓപ്പറേഷൻ പി ഹണ്ടുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സന്ദർശനം എന്നായിരുന്നല്ലോ. എന്തായിരുന്നു ഈ ഓപ്പറേഷൻ പി ഹണ്ട് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്?
ബേസിക്കലി നമ്മൾ ഈ കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഈ ചൈൽഡ് ഫോണോഗ്രഫി, ഓൺലൈൻ ചൈൽഡ് ഫോണോഗ്രഫി വളരെ ഗണ്യമായിട്ട് കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞൊക്കെ റിപ്പോർട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ചൈൽഡ് ഫോണോഗ്രഫി അല്ലെ ഓൺലൈൻ കുട്ടികളുടെ എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നമ്മളൊരു സീറോ ടോളറൻസ് ഒരു പോളിസിയാണ് കേരള പോലീസ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർപോളും കുറെ സംഘടനകളുടെ സഹായത്തോടെ ഒരു സ്പെഷ്യൽ സെൽ ഉണ്ടാക്കി, അതിന്റെ ഒരു കൗണ്ടർ ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ സെൽ എന്ന് പറഞ്ഞൊരു സെൽ ഉണ്ടാക്കി. അന്തത്തിൽ പിന്നെ ഈ ഓൺലൈൻ ഈ ചൈൽഡ് ഫോണോഗ്രഫിക്ക് സ്പ്രെഡ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്റർപോളിന്റെ കുറെ സഹായം കിട്ടി, അവരുടെ കുറെ ടൂൾസ് ഉപയോഗിച്ച് ഒരു പി ഹണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ത്രീ പി ഹണ്ട് വൺ ടു ത്രീ എന്ന് പറഞ്ഞ മൂന്ന് ഡ്രൈവ്സ് നമുക്ക് നടത്താൻ സാധിക്കും. അതിനകത്ത് ഒരു 35-40 കേസ് നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടു. അപ്പൊ അത് ആ ഡ്രൈവ് വളരെ നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യുക. കുറെ ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ട് ആ ഡ്രൈവിന്റെ. കുറെ ചൈൽഡ് ഫോണോഗ്രാഫേഴ്സ്, അങ്ങനത്തെ ചൈൽഡ് ഫോണോഗ്രാഫിന്റെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പേടിയും ജനറേറ്റ് ചെയ്ത്.
തീർച്ചയായും ഒട്ടേറെ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ ഈ സൈബർ ഡോമുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോഴും ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യുന്ന പലരും ഈ വിദേശ രാജ്യങ്ങളിൽ വിമാനത്താവളങ്ങളിൽ ഈ മൊബൈൽ ഫോണിൽ പോണോഗ്രാഫി ഉണ്ടെന്ന കാര്യത്തിൽ പിടിയിലാകുന്നതായിട്ടൊക്കെ വാർത്തകളും വരുന്നുണ്ട്. ഈ കാര്യത്തിൽ ഈ കേരളത്തിലുള്ള ആളുകൾക്ക് ഇല്ല കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് നമുക്ക് എന്ത് നിർദ്ദേശം കൊടുക്കാൻ പറ്റും?
ബേസിക്കലി ഈ ലോസ്, ചൈൽഡ് പോണോഗ്രാഫിന്റെ ലോസ് ഒക്കെ ഇന്ത്യയിലും ശക്തമായ വെളിയിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഈ ചൈൽഡ് പോണോഗ്രഫി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇന്റർനാഷണലി ഇതൊരു ഒരു കേരളത്തിലായാലും ഇന്ത്യയിലായാലും വെളിയിലായാലും ഇതൊരു സ്ട്രിക്റ്റർ ലോസ് ആയതിനകത്തുള്ളത്. സാധാരണ പോണോഗ്രഫി എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ വെസ്റ്റേൺ വേൾഡിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് എടുത്തേക്കുന്നത്. പക്ഷെ ചൈൽഡ് പോണോഗ്രഫിന്റെ കാര്യത്തിൽ അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ചൈൽഡ് പോണോഗ്രഫി ഈവൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് വ്യൂ ചെയ്യുന്നത് തന്നെ ഓഫൻസ്. അത് ഇന്ത്യയിലും ഓഫൻസ്. അത് ഏത് രാജ്യത്തിലായാലും അതൊരു ഓഫൻസ് തന്നെ. അവിടൊക്കെ വെസ്റ്റേൺ വേൾഡിലൊക്കെ അത് വളരെ സ്ട്രിക്റ്റ് പണിഷ്മെന്റ് ഉണ്ട്. കേരളത്തിൽ ഇന്ത്യയിലും ഐ ടി ആക്ട് പ്രകാരം വളരെ സ്ട്രിക്റ്റ് പണിഷ്മെന്റ് തന്നെയാണ്. അപ്പൊ അത് ആൾക്കാരെ ഒരു കാരണവശാലും ഈ ചൈൽഡ് പോർണോഗ്രാഫി പിക്ചേഴ്സോ അല്ലെ വീഡിയോസോ ഒരു കാരണവശാലും വ്യൂ പോലും ചെയ്യാൻ പറ്റത്തില്ല. സാധാരണ നമ്മൾ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മളൊരു കുറ്റം എന്ന് പറയുന്നത്. പക്ഷെ ചൈൽഡ് പോർണോഗ്രാഫിന്റെ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വ്യൂ പോലും ചെയ്യാൻ പറ്റില്ല. വ്യൂ ചെയ്യുന്നത് തന്നെ റെഫറൻസ്. അത് എല്ലാ രാജ്യത്തിലും അങ്ങനെ തന്നെ. അപ്പൊ അത് ആൾക്കാര് ഒരു കാരണവശാലും അങ്ങനത്തെ സൈറ്റ്സിലോട്ട് പോവുകയോ ചെയ്യില്ല, അങ്ങനത്തെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യില്ല, വ്യൂ ചെയ്യില്ല. അത് വളരെ 5 വർഷം കൂടുതൽ ശിക്ഷ കിട്ടുന്ന ഒരു ഓഫൻസ് തന്നെയാണ്. അപ്പൊ അത് ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്.
ഈ പലരുടെയും മൊബൈലുകളിൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളും വീഡിയോകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടെത്താനുള്ള സംവിധാനം നമുക്കുണ്ടോ?
ബേസിക്കലി ചൈൽഡ് പോർണോഗ്രാഫിന്റെ പിക്ചേഴ്സ് ആഡ് ചെയ്തല്ലേ ഇത് ജിയോ ടാഗ് ചെയ്തിട്ട് ഒരു ടാഗ് ചെയ്തിട്ടാ ഈ സംഘടനകളൊക്കെ ഒരു പക്ഷേ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇന്റർപോളിന്റെ തന്നെ കുറെ ഏജൻസീസ് ടാഗ് ചെയ്ത് പോകും. സംഭവം ഇപ്പം കുറെ ടൂൾസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടുപിടിക്കാനും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഈവൻ നമ്മൾ വിപിഎൻ ഒക്കെ ഉപയോഗിച്ച് അല്ലെ ടോർ ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ ആ സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാലും അവരെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പം പോലീസിലും ഇന്റർനാഷണൽ ലെവലിലും ഉണ്ട്. അതുകൊണ്ട് ഇത് ഡിജിറ്റൽ ലോകത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരു അനോണിമസ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആ സെയിം ഡിജിറ്റൽ മീൻസ് ഉപയോഗിച്ച് ഇയാളെ പിടിക്കാനും സാധിക്കും. അതായത് ഡിജിറ്റൽ വേൾഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ടൂൾസ് വെച്ചിട്ട് നമ്മൾ അനോണിമസ് ആയിട്ട് അല്ലെ എൻക്രിപ്റ്റ് ചെയ്ത് വിടുന്നത്, അത് ഡീക്രിപ്റ്റ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാരും വിചാരിക്കുന്നു. അപ്പൊ ആ ഡിജിറ്റൽ ട്രേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. കുറെ കാര്യങ്ങൾ ക്രിമിനൽ ചെയ്യുന്നുണ്ട്, പക്ഷെ പോലീസ് അത്രയും ആ ലെവലിൽ തന്നെ ഉയർന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആരെയും പിടിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല.
ഏതായാലും വളരെ നന്ദി ശ്രീ മനോജ് എബ്രഹാം, സൈബർ ലോകത്തും സോഷ്യൽ മീഡിയയിലുമൊക്കെ സ്വീകരിക്കേണ്ട ജാഗ്രതയെപ്പറ്റി ഒരു മുന്നറിയിപ്പ് നൽകിയതിന്.
എൻജോയ് മോർ സ്റ്റോറീസ് ഇൻ യുവർ ലാംഗ്വേജ് ബൈ വിസിറ്റിംഗ് sbs.com.au.